ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 2025 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ മാതൃകയിൽ കേന്ദ്ര സർക്കാർ സഹകരണ ടാക്സി ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മെഡിക്കൽ ഓക്സിജൻ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. രാജ്യത്തെ കർഷകരുടെ ഉന്നമനത്തിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ മാതൃകാ ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പുനരധിവാസത്തിനായി അസാധാരണ ഇടപെടലാണ് സർക്കാർ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി. ഖേലോ ഇന്ത്യ പാരാഗെയിംസിന് ഡൽഹിയിൽ സമാപനം. IPLൽ ഹൈദരാബാദിനെതിരെ ലഖ്നൌ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. 2025 ധനകാര്യ ബിൽ, ധനവിനിയോഗ ബിൽ നമ്പർ 3 എന്നിവ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ധനകാര്യ ബിൽ ഇതിനകം ലോക്സഭ പാസാക്കിയിരുന്നു. രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്കും വിദ്യാഭ്യാസ, ആരോഗ്യ, ഭക്ഷ്യമേഖലകളിലെ പണപ്പെരുപ്പവും വർദ്ധിച്ചതായി ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ട കോൺഗ്രസ് MP പി ചിദംബരം പറഞ്ഞു. ദശലക്ഷക്കണക്കിന് യുവാക്കളെ നൈപുണ്യം നേടുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ വിജയിപ്പിച്ചിട്ടുണ്ടെന്ന് NCPയുടെ പ്രഫുൽ പട്ടേൽ ചൂണ്ടിക്കാട്ടി. 2025 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ ലോക്സഭയിൽ ചർച്ചയ്ക്കെടുത്തു. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ട കോൺഗ്രസ് MP മനീഷ് തിവാരി ആരോപിച്ചു. കൂടുതൽ പരിശോധനയ്ക്കായി ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് അയക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം രാജ്യത്തിന്റെ സുരക്ഷ ഉദ്ദേശിച്ചുള്ള ബിൽ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് BJP MP അപരാജിത സാരംഗി മറുപടി നൽകി. രാജ്യത്തെ ഇമിഗ്രേഷൻ നിയമങ്ങൾ ആധുനികവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ ഊബറിന്റെയും ഓലയുടെയും മാതൃകയിൽ കേന്ദ്ര ഗവൺമെന്റ് സഹകരണ ടാക്സി സംവിധാനം ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. സഹകർസേ സമൃദ്ധി പദ്ധതിയുമായി പൊരുത്തപ്പെടുന്നതായിരിക്കും ഈ സംവിധാനമെന്ന് ലോക്സഭയിൽ നടന്ന ഒരു ചർച്ചയ്ക്കിടെ അദ്ദേഹം പറഞ്ഞു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിപുലമായ രീതിയിൽ സഹകരണ ടാക്സി സേവനം ആരംഭിക്കുമെന്നും അതിൽ ഇരുചക്രവാഹനങ്ങൾ, ടാക്സികൾ, റിക്ഷകൾ, ഫോർ വീലറുകൾ എന്നിവയുടെ രജിസ്ട്രേഷൻ സാധ്യമാക്കുമെന്നും ലാഭം നേരിട്ട് ഡ്രൈവർമാർക്ക് ലഭ്യമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ സഹകരണ സംവിധാനത്തിനുള്ളിൽ ഒരു സഹകരണ ഇൻഷുറൻസ് കമ്പനി ഉടൻ രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
കോഓപ്പറേറ്റീവ് ബേസിസ് പർ ഓല ഊബർ ജേസി എക് ബഹുത് ബഡി കോഓപ്പറേറ്റീവ് സഹകാർ ടാക്സി ആനെ വാലി ഹൈ ജോ ടൂ വീലർ കി ടാക്സി കാ ഭി രജിസ്ട്രേഷൻ കരേഗി ജോ റിക്ഷ കാ ഭി രജിസ്ട്രേഷൻ കരേഗി ഓർ ഫോർ വീലർ കാ ഭി കരേഗി ഓർ ഉസ്കാ മുനാഫാ വോ ഡ്രൈവർ കെ പാസ് ജായേഗാ ഓർ ബഹുത് കം സമയ കെ അന്ദർ എക് കോഓപ്പറേറ്റീവ് ഇൻഷുറൻസ് കമ്പനി ഭി ബൻനെ ജാ രഹി ഹൈ.
മെഡിക്കൽ ഓക്സിജൻ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച ദേശീയ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടന്ന ശില്പശാലയിലാണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. രാജ്യത്തെ മെഡിക്കൽ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ആരോഗ്യ സംരക്ഷണ മേഖലകളിലുടനീളം ഏകീകൃത ഓക്സിജൻ മാനേജ്മെന്റിന്റെ മികച്ച രീതികൾ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇത്. ആന്റി ടാങ്ക് ആയുധ പ്ലാറ്റ്ഫോമായ നാക് മിസൈൽ സിസ്റ്റം, 5000 ലൈറ്റ് വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനായി 2500 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. നാമിസിന്റെയും ലൈറ്റ് വാഹനങ്ങളുടെയും സംഭരണം ദേശീയവൽക്കരണവും ദേശീയ പ്രതിരോധ ഉപകരണ നിർമ്മാണ ശേഷിയും വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. വിവിധ ഘടകങ്ങളുടെ നിർമ്മാണത്തിലൂടെ MSME മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും നേരിട്ടുമല്ലാതെയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാറുകൾ ഒപ്പുവച്ചത്. രാജ്യത്തെ കർഷകരുടെ ഉന്നമനത്തിനായി പൂർണ്ണ പ്രതിബദ്ധതയോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. മിനിമം താങ്ങുവില നൽകിയ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇത്തരത്തിൽ സംഭരണം തുടരുന്നുണ്ടെന്ന് ശ്രീ ചൌഹാൻ അറിയിച്ചു. അതേസമയം കർഷകർക്ക് മിനിമം താങ്ങുവില ലഭിക്കുന്നുണ്ടെന്ന് സംസ്ഥാന സർക്കാരുകൾ ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകി. ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ വലിയ 5G വിപണിയായി മാറിയെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വർഷം രാജ്യം ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പ് പുറത്തിറക്കാൻ പദ്ധതിയിടുന്നതായും കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു. രാജ്യത്തെ വിമാന ടിക്കറ്റുകളുടെ നിരക്ക് പരിശോധനയുമായി ബന്ധപ്പെട്ട് വ്യോമയാന ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതി കുറയ്ക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. വിമാന ടിക്കറ്റ് നിരക്കിന്റെ 45% വ്യോമയാന ഇന്ധനത്തിന് നൽകണമെന്നും ചില സംസ്ഥാനങ്ങൾ ഇന്ധനത്തിന് 29% വാറ്റ് ഈടാക്കുന്നുണ്ടെന്നും വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു ചോദ്യോത്തരവേളയിൽ ലോക്സഭയെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീ ശ്രീ ഹരിചന്ദ് താക്കൂറിന്റെ ജന്മദിനമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനും സമത്വം, കാരുണ്യം, നീതി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രീ താക്കൂറിന്റെ ശ്രമങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി 2025 മധുവ ധർമ്മ മഹാമേളയ്ക്ക് ആശംസകൾ നേർന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള മാതൃകാ ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളത്തിന്റെ ഒരുമയുടെ കരുത്താണിതെന്നും എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള സഹായങ്ങളെ ഏകോപിപ്പിച്ചുള്ള ഇടപെടലാണ് പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
സാധാരണ നിരക്ക് ദുഷ്കരമെന്ന് കരുതുന്ന ഈ അസാധാരണ ദൌത്യം എങ്ങനെയാണ് ഏറ്റെടുത്ത് നിറവേറ്റാനുള്ള ആർജവവും ധൈര്യവും നമുക്ക് ഉണ്ടായത്? ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ. നമ്മുടെ നാടിന്റെ ഒരുമയും ഐക്യവും ജനസമൂഹത്തിന്റെ മനസാക്ഷിയിലെ മനുഷ്യത്വം ഇതെല്ലാം ഒത്തുചേർന്നാൽ അതിനോടൊപ്പം സർക്കാരിനും നിൽക്കാനായാൽ അസാധ്യത്തെ സാധ്യമാക്കാം എന്നതാണ് സത്യം.
പുനരധിവാസത്തിനുള്ള കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ലെന്നും ധനസഹായത്തിന് പകരം വായ്പയാണ് കേന്ദ്രം അനുവദിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിൽ 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളിൽ 1000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് വീടുകൾ നിർമ്മിക്കുക. ഡൽഹിയിൽ നടന്ന ഖേലോ ഇന്ത്യ പാരാഗെയിംസിന് സമാപനം. കഴിഞ്ഞ 8 ദിവസങ്ങളിലായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ ആർച്ചറി, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, പവർ ലിഫ്റ്റിംഗ്, ഷൂട്ടിംഗ്, ടേബിൾ ടെന്നീസ് എന്നിങ്ങനെ 6 ഇനങ്ങളിലായി 1300ലധികം പാരാ അത്ലറ്റുകൾ പങ്കെടുത്തു. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ടോസ് നേടിയ ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം. ഹുറിയത്തുമായി ബന്ധമുള്ള 2 സംഘങ്ങൾ കൂടി വിഘടനവാദം ഉപേക്ഷിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകാശ്മീരിലെ വിഘടനവാദ ഗ്രൂപ്പുകളായ തഹ്രീഖ് ഇ ഇസ്തിഖ്ലാലും തഹ്രീഖ് ഇ ഇസ്തിഖാമത്തും നവഭാരതത്തിൽ വിശ്വാസമർപ്പിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. വിഘടനവാദം അന്ധവിശ്വാസം വലിക്കുകയാണെന്നും ഐക്യത്തിന്റെ വിജയം കാശ്മീരിലുടനീളം പ്രതിധ്വനിക്കുന്നുണ്ടെന്നും സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. മാധ്യമ വ്യവസായത്തിലെ സൃഷ്ടിയിലും വിതരണത്തിലും സാങ്കേതികവിദ്യ സുപ്രധാന പങ്കുവഹിക്കുന്നതായി പ്രസാർഭാരതി സിഇഒ ഗൌരവ് ദ്വിവേദി. വ്യവസായ രംഗത്ത് വലിയ തോതിലുള്ള ഏകീകരണവും ജനാധിപത്യവൽക്കരണവും സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മുംബൈയിൽ നടന്ന ഫിക്കി ഇവൈ M&D ഇൻഡസ്ട്രി റിപ്പോർട്ട് പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരാനിരിക്കുന്ന വേവ്സ് ഉച്ചകോടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും ശ്രീ ദ്വിവേദി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശന പ്രായം 6 വയസ്സായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നിലവിൽ പ്രവേശനം നേടുന്നതിനുള്ള പ്രായം 5 വയസ്സാണ്. എന്നാൽ 6 വയസ്സിനുശേഷമാണ് കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി സജ്ജരാകുന്നതെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷം 8-ാം ക്ലാസിൽ നടപ്പിലാക്കിയ സബ്ജക്ട് മിനിമം അടുത്ത അധ്യയന വർഷം 9-ാം ക്ലാസിലും കൂടി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കൽക്കരി ഉൽപ്പാദനം ഈ സാമ്പത്തിക വർഷത്തിൽ 1 ബില്യൺ ടൺ കടന്നതായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ആഗോളതലത്തിൽ 2-ാമത്തെ വലിയ കൽക്കരി ഉൽപ്പാദകരും ഉപഭോക്താവുമാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ആരംഭിച്ച 12-ാം ഘട്ട വാണിജ്യ കൽക്കരി ഖനി ലേലത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാർ പ്രമേയം പാസാക്കി. വഖഫ് നിയമത്തിലെ ഭേദഗതികൾ മൌലികാവകാശങ്ങൾക്ക് എതിരാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. Stalin നിയമസഭയിൽ പറഞ്ഞു. ബിൽ വഖഫ് ബോർഡിന്റെ അധികാരങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാന പ്രതിപക്ഷമായ AIDMK, PMK പാർട്ടികളുടെ പിന്തുണയോടെയാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2025 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ മാതൃകയിൽ കേന്ദ്ര സർക്കാർ സഹകരണ ടാക്സി ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മെഡിക്കൽ ഓക്സിജൻ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. രാജ്യത്തെ കർഷകരുടെ ഉന്നമനത്തിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് മുണ്ടക്കൈ ചുഴൽമലയിൽ മാതൃകാ ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പുനരധിവാസത്തിനായി അസാധാരണ ഇടപെടലാണ് സർക്കാർ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി. ഖേലോ ഇന്ത്യ പാരാഗെയിംസിന് ഡൽഹിയിൽ സമാപനം. ഐപിഎല്ലിൽ ഹൈദരാബാദിനെതിരെ ലഖ്നൌ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.